എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് എറിഞ്ഞാൽ കറങ്ങിത്തിരിഞ്ഞ് കൈകളിലെത്തുന്ന ബൂമറാങ്. കാങ്കരുവും ബിയറും പോലെ ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും ഓർമ്മകളിൽ ബൂമറാങ് തെളിഞ്ഞുവരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓസ്ട്രേലിയയിലെ ആദിമ വർഗ്ഗക്കാർ ബൂമറാങ്കുകൾ ഉപയോഗിച്ചിരുന്നു. നായാട്ടിനും വിനോദത്തിനും കലാസൃഷ്ടിയുമായൊക്കെ ബൂമറാങ്കുകൾ ഉപയോഗിക്കപ്പെടുന്നു. എല്ലുകളിൽ നിന്നും മരച്ചില്ലകളിൽ നിന്നുമൊക്കെ ഉണ്ടാക്കിയിരുന്ന ബൂമറാങ്കുകൾ തിരിച്ചു വരുന്നവയും വരാത്തവയുമുണ്ട്. കാങ്കരുവിനെയും മറ്റു മൃഗങ്ങളെയും എറിഞ്ഞു വീഴ്ത്തുന്നതിന് തിരിച്ചു വരാത്ത അതേസമയം നേർദിശയ്ക്ക് സഞ്ചരിക്കുന്ന ബൂമറാങ്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മളിൽ പലരും സ്കൂൾ പുസ്തകങ്ങളിൽ ബൂമറാങ്കിനെക്കുറിച്ച് കൗതുകത്തോടെ വായിച്ചിട്ടുണ്ട്. എന്നാൽ ബൂമറാങ്കിന്റെ സ്വന്തം നാടായ ഓസ്ട്രേലിയയിലെത്തിയിട്ട് ബൂമറാങ് എങ്ങനെയാണ് എറിയുന്നതെന്ന് എത്ര പേർ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്? ബൂമറാങ്കിനെപ്പറ്റി പാഠപുസ്തകത്തിൽ പഠിച്ച ഓർമ്മകൾ മെൽബണിലെ ജിമ്മി തോമസ് പങ്കുവെക്കുന്നു.
ഓസ്ട്രേലിയ വരുന്ന മുമ്പ് തന്നെ ബൂമറാങ്ങിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാനൊരു ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ബയോഗ്രഫി വായിച്ചപ്പോഴാണ് ആദ്യമേ ബൂമറാങ്ങിനെ പറ്റി ഞാൻ അറിയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ അതിൽ ഡിസ്ക്രൈബിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പുള്ളിയുടെ അങ്കിൾ അത് എറിയാൻ പഠിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ അത് എറിയാനായിട്ട് സ്ട്രഗിൾ ചെയ്തു. എന്നുവെച്ചാൽ ഒരു ആംഗിൾ എറിയുമ്പോൾ അത് തിരിച്ചു വരുള്ളൂ. അപ്പം പുള്ളി അതിന്റെ എയറോഡൈനാമിക്സിനെയും പറ്റി എല്ലാം ആയിരുന്നു അന്നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് തിരിച്ചു വരുന്ന എറിയുന്ന ആളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. അപ്പൊ അതൊക്കെ വായിച്ച കാരണം ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇത് സാധനം എങ്ങനെ ഇരിക്കുന്നത്, എന്ത് മെറ്റീരിയൽ ആയിരിക്കും, എങ്ങനെ ഇത് എറിയുന്നെന്നെല്ലാം.
ആധുനിക യുഗത്തിൽ ബൂമറാങ് പ്രധാനമായും ഒരു വിനോദമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ബൂമറാങ് എറിയുന്ന മത്സരങ്ങളുമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഓസ്ട്രേലിയയുടെ ദേശീയ ടീം അംഗവും ടീമിനെ നയിച്ചിട്ടുള്ള വ്യക്തിയും ഓസ്ട്രേലിയയുടെ ബൂമറാങ് അസോസിയേഷൻ ഭാരവാഹിയുമായ റോജർ പെറി ബൂമറാങ് നിർമ്മാതാവും പരിശീലകനും കൂടിയാണ്. അദ്ദേഹത്തിന് ബൂമറാങ് എയർ വശമാക്കാൻ സമയമെടുത്തെങ്കിലും പിന്നീട് വലിയൊരു ഹരമായി മാറിയത് എങ്ങനെയെന്ന് നമുക്ക് കേൾക്കാം.
I started throwing boomerangs about 30 years ago. Even as a young child, I was very interested, but I could never get them to come back at all in any shape or form. But I later realized that I was actually left-handed and I needed a left-handed boomerang. So when I ultimately got the boomerang to work, which was, as I say, 30 years ago, I kind of started it as a fun sport. And then I'm a pretty competitive sort of person. So I thought, yeah, I'm pretty good at throwing these boomerangs. So I heard about the Australian Championships. And, boy, that was in about 1984, 85. And so I went along to that and didn't do very well. And sort of thought, okay, I'm going to start making my own boomerangs and get better at this sport and try and do better at the next competition, which I did from there. So it kind of started off, something for me that I really couldn't stop doing. I really got hooked on it. And especially when I found out all the different types and shapes of boomerangs that you could make, some that go long distances, some that go up in the sky really high and hover, and other ones that do short distances and very accurate. So I found it a very, very fascinating sport and certainly one that you never master, a little bit like golf.
അന്താരാഷ്ട്ര തലത്തിൽ നടത്തപ്പെടുന്ന ബൂമറാങ് മത്സരങ്ങളിൽ പല വിഭാഗങ്ങളുണ്ട്. ഇവയെക്കുറിച്ചും തന്റെ സ്വന്തം റെക്കോർഡിനെക്കുറിച്ചും റോജർ പെറി വിവരിക്കുന്നു.
Some of the events, just to give you a quick idea, is there's an event called MTA, which means maximum time aloft. And these boomerangs, instead of coming back, are designed to go up in the air and hover. So they're generally light, thin, and quite sharp. And my best time is 7 minutes in the air, to give you a bit of an idea. And I've lost about 30 of them, have never come back. So if any of your listeners have seen any boomerangs flying around, it's probably one of mine that hasn't come down in a while. Then they have another event called Fast Catch, and these boomerangs can get up to about 150 kilometres an hour. So you throw the boomerang, and the idea is to get it to come back to you as quickly as possible and throw and catch it 5 times. The person that gets the quickest time is the winner. So they have all different boomerangs, and my favourite one is the long-distance boomerangs. And these are normally made out of a material called G10, which is like fiberglass, reinforced fiberglass. And these boomerangs can, the world record is 250 meters with a return.
അന്താരാഷ്ട്ര തലത്തിലുള്ള ബൂമറാങ് മത്സരങ്ങളിൽ ഓസ്ട്രേലിയയായിരിക്കും ജേതാക്കൾ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ ജർമ്മനിയും അമേരിക്കയുമൊക്കെയാണ് ഏറ്റവും മുൻപന്തിയിൽ. ബൂമറാങ് എറിഞ്ഞ് തിരിച്ചു വരുന്നത് എങ്ങനെയെന്ന് നമ്മളെ പലരെയും വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ബൂമറാങ്കുകൾ എറിയാൻ ആഗ്രഹമുള്ളവർ തിരിച്ചു വരുന്ന തരം ബൂമറാങ്കുകൾ തിരഞ്ഞെടുക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും ഇടൻകയ്യന്മാർക്കും വലൻകയ്യന്മാർക്കും വ്യത്യസ്തമായ ബൂമറാങ്കുകൾ ഉണ്ടെന്നുമുള്ള കാര്യം റോജർ പെറി ഓർമ്മിപ്പിക്കുന്നു.
Yeah, the first thing an absolute beginner's got to look for when looking for a boomerang is they've got to make sure it's actually going to be a returning boomerang. So many of the boomerangs in Australia and overseas are just basically tourist boomerangs, we call them. They're pieces of wood. They look like a boomerang, but they really don't perform. You actually have to put on an airfoil onto the boomerang so that it works. So number one is to get a boomerang that can work for you. And the main thing is most people think you have to throw them flat like a frisbee. So they get them and try and throw them really, really flat, almost like a frisbee. It's actually the opposite is true. You actually spin them nearly vertical in the 12 o'clock to 1 o'clock position, and you spin them end over end. The main thing is to get the rotation. The rotation is like 80% of it, and your throw is basically just guiding it around. So if you can put the rotation into it, you're going to get the boomerang to do a circle. And then you have to throw approximately 45 degrees to the right of the wind if you're a right-hander, and if you're a left-hander, 45 degrees to the left of the wind. If you do that, you can get some very, very good results, and like kite flying, it's actually the opposite. We don't want too much wind. If it's very windy, of course, the wind can affect the flight of the boomerang and blow it right off course. So generally, when you're learning, light winds are important.
നായാട്ടിനും വിനോദത്തിനുമായി ആദിമകാലങ്ങളിൽ വളരെയധികം ഉപയോഗിച്ചിരുന്ന ബൂമറാങ്കുകൾ ഇന്നത്തെ കാലത്ത് വിനോദത്തിനും മാത്രമല്ല വലിയൊരു കലാസൃഷ്ടിയുമായി വളരെയധികം ഉപയോഗിക്കപ്പെടുന്നു. ഓസ്ട്രേലിയയിലെ ആദിമവർഗക്കാരുടെ പെയിന്റിങ്ങുകൾ കൊണ്ട് നിറഞ്ഞ പല ബൂമറാങ്കുകൾക്കും വലിയ മൂല്യമുണ്ട്. എസ് ബി എസ് റേഡിയോയ്ക്ക് വേണ്ടി മെൽബണിൽ നിന്നും ഡെലിസ് പോൾ.
SBS Radio. 7 billion stories and counting.